الحمد لله الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا وصلى الله على محمد وعلى آله وصحبه أجمعين سنهم الله سهودري سهودر الماري السلام عليكم ورحمة الله آيات درس قرآن قرآن آشية پڑھنا پریباڑی لیکيو എല്ലാ സഹോദരങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നാം സൂറത്തുൽ ബഖറ 198 വരെയുള്ള ആയത്തുകളുടെ ആശയങ്ങളാണ് മനസ്സിലാക്കിയത്. ഹജ്ജുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. തുടർന്നുള്ള ആയത്തുകൾ ശ്രദ്ധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم ثم أفيضوا من حيث أفاض الناس واستغفروا الله إن الله غفور رحيم فإذا قضيتم مناسككم فاذكروا الله كذكركم آباءكم أو أشد ذكرا فمن الناس من يقول ربنا آتنا في الدنيا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أولئك لهم نصيب مما كسبوا والله سريع الحساب. കഴിഞ്ഞ ക്ലാസ്സിൽ ഹജ്ജിൽ സംഭവിച്ച ചില വ്യതിചലനങ്ങളെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. അതിനു മുമ്പ് ഹജ്ജിന്റെ ആത്മാവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് 197 നടന്നത്. അതോടൊപ്പം ഹജ്ജിന്റെ മുന്നൊരുക്കങ്ങൾ, തഖ്വയാണ് ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നൊരുക്കം എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് പറഞ്ഞു തന്നു. അതേപോലെ തന്നെ ഹജ്ജിൽ സംഭവിച്ച വ്യതിചലനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്, അന്ന് ഖുറൈശികൾ അല്ലെങ്കിൽ അറബികൾ ഹജ്ജുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ കർമ്മങ്ങളുടെയൊക്കെ ചൈതന്യം ചോർത്തിക്കളഞ്ഞു. എന്നിട്ട് അവരെന്താ ചെയ്തത്? അവര് അള്ളാഹുവെ സ്മരിക്കേണ്ടതിന് പകരം സ്വന്തം പിതാക്കന്മാരെ സ്മരിക്കാൻ തുടങ്ങി. ഓരോ സന്ദർഭങ്ങളിലും അറഫാത്തിലെത്തുമ്പോ, മുസ്ദലിഫയിലെത്തുമ്പോ, മിനായിലെത്തുമ്പോഴൊക്കെ അവരുടെ വീരശൂര പരാക്രമങ്ങളും അവരുടെ മഹത്വങ്ങളും പാടി പുകഴ്ത്താൻ തുടങ്ങി. അപ്പൊ അള്ളാഹു തആല അതിൽ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, അങ്ങനെയല്ല വേണ്ടത്. നിങ്ങൾ അറഫാത്തിൽ നിന്ന് പുറപ്പെട്ടാൽ അള്ളാഹുവെ ആണ് സ്മരിക്കേണ്ടത്. മഷ്അറുൽ ഹറാമിൽ, മുസ്ദലിഫയിൽ അള്ളാഹുവെ സ്മരിക്കണം എന്ന് പടച്ച തമ്പുരാൻ ഉണർത്തി. അള്ളാഹു നിങ്ങളെ പഠിപ്പിച്ചു തന്നതനുസരിച്ച്, അള്ളാഹു കാണിച്ച വഴിയിലൂടെയാണ് നിങ്ങൾ അള്ളാഹുവെ സ്മരിക്കേണ്ടത് എന്നും ഉണർത്തി. കാരണം നേരത്തെ നിങ്ങൾ വ്യതിചലനങ്ങളിൽ പെട്ടുപോയിട്ടുണ്ടല്ലോ എന്ന് പടച്ച തമ്പുരാൻ ഉണർത്തുകയായിരുന്നു 198. ഇനി 199 വരുമ്പോ പ്രത്യേകിച്ച് ഖുറൈശികളെ പോലുള്ള അന്നത്തെ സവർണ ഗോത്രങ്ങളെ മുൻനിർത്തിയിട്ട് ചില കാര്യങ്ങൾ പറയാണ്. ثم افيضوا من حيث افاض الناس ثم എന്നിട്ട് افيضوا افاض يفيضوا നേരത്തെ വന്നു പുറപ്പെട്ടു എന്നാണ് അർത്ഥം. ثم افيضوا എന്നിട്ട് നിങ്ങൾ പുറപ്പെടുവിൻ. മിൻ ഹൈസ് എവിടെയാണോ അവിടെ വെച്ച്, അഫാവന്നാസ് ജനങ്ങൾ പുറപ്പെടുന്നിടത്ത് വെച്ച്, നിങ്ങളും പുറപ്പെടുവിൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ ഉണർത്തണം. മിൻ ഹൈസു അഫാവന്നാസ് വസ്തഗ്ഫിറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ തേടുകയും ചെയ്യും, അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ തേടുകയും ചെയ്യും. ഇന്നല്ലാഹു ഗഫൂറു റഹീം, നിശ്ചയം അള്ളാഹു തആല എല്ലാം പൊറുക്കുന്ന കരുണാനിധിയാകുന്നു. ഇവിടെ നിങ്ങൾ എന്ന് പറഞ്ഞത് സുമ്മ അഫീദു, എന്നിട്ട് നിങ്ങൾ പുറപ്പെടുവിൻ, മിൻ ഹൈസു അഫാവന്നാസ്, ജനങ്ങൾ പുറപ്പെടുന്ന ഇടത്ത് വെച്ച് നിങ്ങളും പുറപ്പെടുവിൻ. വസ്തഗ്ഫിറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവോട് പാപമോചനം തേടുവിൻ. ഇവിടെ നിങ്ങൾ ആരാണ്? ഇവിടെ പ്രത്യേകിച്ചും നിങ്ങൾ എന്ന് പറയുന്നത് ഖുറൈഷ് ഗോത്രം തന്നെയാണ്. അതുപോലെ ഉള്ള സവർണ ഗോത്രങ്ങൾ അല്ലെങ്കിൽ ഏറെ പ്രബലമായ ഗോത്രങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഖുറൈശികൾ പ്രത്യേകിച്ചും ഹജ്ജിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചിരുന്നു. നേരത്തെ നമുക്ക് മനസ്സിലായതാണ്, അവർ നഗ്നമായി തവാഫ് ചെയ്തു, ബിംബങ്ങളെ പ്രതിഷ്ഠിച്ചിട്ട് അവയ്ക്ക് മുമ്പിൽ അർച്ചനകൾ നടത്തുന്ന അവസ്ഥയിലേക്ക് ഹജ്ജിനെ മാറ്റിക്കളഞ്ഞു. അതുപോലെ അവർ ചെയ്ത ഗുരുതരമായ ഒരു അതിക്രമം, ഖുറൈശികൾ അറഫയിൽ പോകുമായിരുന്നില്ല. അതാണ്, ഖുറൈശികൾ അറഫയിൽ പോയിരുന്നില്ല. എന്താ കാരണം? ഞങ്ങൾ തറവാട്ടുകാരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അറഫയിൽ പോകേണ്ട കാര്യമില്ല എന്നാണ് അവർ അതിനെ ന്യായീകരിച്ചിരുന്നത്. അങ്ങനെ അവർ അറഫാത്തിൽ പോകാൻ സന്നദ്ധമായില്ല. അതിനൊരു കാരണം എന്താണെന്നറിയാം? അറഫ എന്ന പ്രദേശം ഹറം പരിധിക്ക് പുറത്താണ്, ഹറമിന് പുറത്താണ് അറഫ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഹറമിൽ കിട്ടുന്ന പുണ്യം അറഫാത്തിൽ കിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങള് അങ്ങനെ ഹറം പ്രദേശം വിട്ടു പോകേണ്ടവരല്ല. ഞങ്ങൾ കഅബാലയത്തിന്റെ പരിപാലകരാണ്, ഹജ്ജിന്റെ നടത്തിപ്പുകാരാണ്, അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പോകേണ്ടതില്ല എന്നവർ തീരുമാനിച്ചു. അപ്പോ സാധാരണ അറബികള് അങ്ങനെ ആയിരുന്നില്ല, അവര് അറഫയിൽ പോകാറുണ്ടായിരുന്നു. അപ്പൊ സാധാരണക്കാരുടെ കൂടെ ഞങ്ങൾ എങ്ങനെ പോകും? ഇതായിരുന്നു അവരുടെ പ്രശ്നം. പിന്നീട് എന്ത് സംഭവിച്ചു? ഈ ഖുറൈശികളുമായിട്ട് വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, അവരും തീരുമാനിച്ചു നമ്മൾ അവരുടെ ബന്ധുക്കാരല്ലേ, സംബന്ധക്കാരാണ്, അതുകൊണ്ട് ഞങ്ങളും പോകുന്നില്ല എന്ന് അവരും തീരുമാനിച്ചു. വിവാഹ ബന്ധത്തിലൂടെ അവരുടെയും പദവി ഉയർന്നതായിട്ട് അവർക്ക് തോന്നി. ഇങ്ങനെയുള്ള സവർണ ഗോത്രങ്ങൾ ഹുംസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്, ഹുംസ് എന്നറിയപ്പെട്ടു. ഈ ഹുംസുകാര് അറഫയിൽ പോകേണ്ടതില്ല എന്ന് അവര് തന്നെ തീരുമാനിച്ചു. ഹുംസുകാരാണെങ്കിൽ പോകേണ്ടതില്ല, ഖുറൈശികളായിട്ട് ഏതെങ്കിലും നിലക്ക് ബന്ധപ്പെട്ട ഗോത്രങ്ങളാണെങ്കിൽ പോകേണ്ടതില്ല. അപ്പൊ അതിന്റെ ന്യായം, ഹറം പരിധിക്ക് പുറത്താണ് അറഫ സ്ഥിതി ചെയ്യുന്നത് എന്നതായിരുന്നു. യഥാർത്ഥത്തിൽ ഹജ്ജിന്റെ മഹത്തായ ഒരു ലക്ഷ്യം എന്താണ്? മാനവ സമത്വം ഉദ്ഘോഷിക്കുക എന്നതാണല്ലോ. അതാണല്ലോ ഹജ്ജിന്റെ ഏറ്റവും ചൈതന്യവത്തായ ഒരു മുഖം എന്ന് പറയുന്നത്. അപ്പൊ അതിന് കത്തിവെക്കുക എന്നതാണ് ഇതിലൂടെ സംഭവിച്ചത്. അല്ലാഹു സുബ്ഹാനഹു തആല അവരെ ഉണർത്താണ്, നിങ്ങൾ അങ്ങനെ ആവരുത്, സുമ്മ അഫീലു, എന്നിട്ട് നിങ്ങളും പുറപ്പെടൂ. മിൻ ഹൈസു അഫാവന്നാസ്, ജനം പുറപ്പെടുന്നിടത്ത് വെച്ച് നിങ്ങളും പുറപ്പെടണം എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല അവരെ ഉണർത്താണ്. അബദ്ധങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് വസ്തഗ്ഫിറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവോട് പാപമോചനം തേടുകയും ചെയ്യൂ. ഇന്നല്ലാഹ ഗഫൂറു റഹീം, അള്ളാഹു എല്ലാം പൊറുക്കുന്ന കരുണാനിധിയാണല്ലോ എന്ന് പടച്ചു തമ്പുരാൻ അവരെ പ്രത്യേകമായിട്ട് പഠിപ്പിച്ചു. അപ്പൊ ഇത് പലപ്പോഴും സമൂഹത്തിൽ സംഭവിക്കുന്ന ഒരു വിഷയമാണ്. ഇസ്ലാമിൽ അങ്ങനെ ഉച്ചനീചത്വങ്ങളില്ല, അപ്രമാദിത്വമില്ല, ഒരു കൂട്ടർക്ക് എന്തോ പ്രത്യേകതയുണ്ട് എന്ന ഒരവസ്ഥ ഇസ്ലാമിൽ ഇല്ലല്ലോ, എല്ലാവരും ഒരുപോലെയാണ് എന്നാണ് പടച്ചു തമ്പുരാൻ പഠിപ്പിച്ചിരിക്കുന്നത്. അതിനാൽ പ്രത്യേകിച്ചും ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുല്ലുക്കുമ്മിൻ ആദം വ ആദമുമ്മിൻ തുറാബ്, നിങ്ങളൊക്കെയും ആദമിൽ നിന്നാണ്, ആദമാകട്ടെ മണ്ണിൽ നിന്നാണ്. വെളുത്തവനും കറുത്തവനും തമ്മിൽ പ്രത്യേകിച്ച് യാതൊരു പ്രത്യേകതയുമില്ല. വെളുത്തവന് കറുത്തവനേക്കാൾ അല്ലെങ്കിൽ കറുത്തവന് വെളുത്തവനേക്കാൾ ആ നിലക്കുള്ള ഒരു പ്രത്യേകതയില്ല. അതുപോലെ ചുവന്നവന് വെളുത്തവനേക്കാൾ, വെളുത്തവന് ചുവന്നവനേക്കാൾ, ഇങ്ങനെയുള്ള പ്രത്യേകതകൾ ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, സുമ്മ അഫീലു, എന്നിട്ട് നിങ്ങൾ പുറപ്പെടുവിൻ, മിൻ ഹൈസു അഫാദന്നാസ്, ജനം പുറപ്പെടുന്ന ഇടത്ത് വെച്ച് തന്നെ. വസ്തഗ്ഫിറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവോട് പാപമോചനം തേടൂ സംഭവിച്ചു പോയ തെറ്റിന്. ഇന്നല്ലാഹു ഗഫൂറു റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്ന കരുണാനിധിയാകുന്നു എന്നുണർത്താണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്, അള്ളാഹു തആല ഇവിടെ ഹജ്ജിന്റെ കർമ്മശാസ്ത്രമോ അതിന്റെ വഴിക്ക് വഴിയുള്ള ക്രമമോ ഒന്നുമല്ല പഠിപ്പിക്കുന്നത്, മറിച്ച് ഹജ്ജിന്റെ ചൈതന്യം പഠിപ്പിക്കുകയാണ്. അവിടെ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണവും അതുപോലെ ഖുർആൻ വ്യാഖ്യാതാക്കൾ അതോട് ചേർത്ത് വെച്ച് അതിന്റെ പശ്ചാത്തലം പറഞ്ഞു തരുന്നതും മനസ്സിലാക്കുമ്പോഴാണ് ഇത് ബോധ്യമാവുകയുള്ളൂ. ഇത് ഖുറൈശികളോടാണ് പറയുന്നത് ഇത്തരത്തിലുള്ള സവർണ മേധാവിത്വം അതിൽ സംഭവിക്കരുത്. ഇന്നും ഒരുപക്ഷെ അത്തരത്തിലുള്ള അവസ്ഥകൾ സംഭവിക്കുന്നുണ്ടാവാം. അത് വളരെ ശ്രദ്ധിക്കേണ്ട, ജാഗ്രത പാലിക്കേണ്ട വിഷയമാണ്. ഹജ്ജിൽ വി ഐ പികൾ ഇല്ലല്ലോ, എല്ലാവരും തുല്യരായിരിക്കണം, ആർക്കും പ്രത്യേക പരിഗണന നൽകുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന് മനസ്സിലാക്കാം. തുടർന്ന് പറയാണ് ഫഇദാ ഖളൈതും മനാസിക്കക്കും, ഫഇദാ ആയാൽ ഖളൈതും, ഖള പൂർത്തീകരിച്ചു, ഖളൈതും നിങ്ങൾ നിർവഹിച്ചു, നിങ്ങൾ പൂർത്തീകരിച്ചാൽ, മനാസിക്കക്കും, മൻസഖ് മനാസിക് എന്ന് പറഞ്ഞാൽ ആരാധന ശൈലി, ആരാധനാ ക്രമം എന്നർത്ഥമുണ്ട്. അതുപോലെ ബലി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും. ഇന്ന സ്വലാത്തി വ നുസുക്കി, നമ്മൾ വജ്ജഹത്തോലി ചൊല്ലുന്നില്ലേ, എന്റെ നമസ്കാരം വ നുസുക്കി എന്ന് പറയുമ്പോൾ അവിടെ എല്ലാ ത്യാഗ പരിശ്രമങ്ങളും എന്നാണ്. അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടുള്ള സകല പരിശ്രമങ്ങളും നുസുക്കാണ് എന്ന് മനസ്സിലാക്കും. ഇവിടെ എന്താണ് മൻസഖ് മനാസിക് എന്ന് പറയുമ്പോൾ ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളാണ്. മനാസിക്കുൽ ഹജ്ജ് എന്നാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളെ പ്രത്യേകമായിട്ട് വിളിക്കുന്നത്. ഇവിടെ പ്രത്യേകം ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ഇതാ ഖളൈതും മനാസിക്കക്കും, നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ ദുൽഹജ്ജ് 9 അറഫ, ഇതാണല്ലോ ഹജ്ജിന്റെ മർമ്മമായിട്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്, അറഫ കഴിഞ്ഞു. അതുപോലെ ദുൽഹജ്ജ് 10 കല്ലേറ് നടന്നു, അതുപോലെ തന്നെ ബലി നിർവഹിച്ചു, മുടിയെടുത്തു, ഇതൊക്കെയാണ് ഹജ്ജിലെ മനാസിക്ക് പൂർത്തീകരിക്കുക എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഹജ്ജിലെ ഈ അമലുകൾ പൂർത്തിയായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇതാ ഖളൈതും മനാസിക്കക്കും, നിങ്ങളുടെ ഹജ്ജ് കർമ്മങ്ങൾ, ഈ അനുഷ്ഠാനങ്ങൾ പൂർത്തിയായാൽ ഫദ്കുറുല്ലാ, നിങ്ങൾ അള്ളാഹുവെ ദിക്ര ചെയ്യണം, അള്ളാഹുവെ സ്മരിക്കണം. കദിക്കിരിക്കും ആബാഅക്കും, കദിക്കിരിക്കും നിങ്ങൾ സ്മരിക്കുന്നത് പോലെ, ആബാഅക്കും നിങ്ങളുടെ പൂർവപിതാക്കളെ നിങ്ങൾ സ്മരിക്കുന്നത് പോലെ നിങ്ങൾ അള്ളാഹുവെ സ്മരിക്കണം. ഔ അല്ലെങ്കിൽ അശദ്ദ വിക്ര, അതിനേക്കാൾ കൂടുതലായിട്ട്, അതിനേക്കാൾ തീവ്രമായിട്ട് നിങ്ങൾ അള്ളാഹുവെ സ്മരിക്കണം എന്ന് പടച്ച തമ്പുരാൻ ഹാജിമാരെ ഉണർത്തുകയാണ്. കൂടുതലായിട്ട് അള്ളാഹുവെ സ്മരിക്കണം. കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ ജാഹിലിയ കാലത്ത് അറബികൾ മിനായും അട്ടിമറിച്ചിട്ടുണ്ടായിരുന്നു. മിനായിലും പാട്ടും കൂത്തുമായിരുന്നു, പൂർവികരെ പാടി പുകഴ്ത്തലും അതുപോലെ കച്ചവടവും ഉത്സവ പ്രതീതിയുമായിരുന്നു. പ്രാർത്ഥനകൾ പോലും പൂർവികന്മാരുടെ മഹത്വം ഉദ്ഘോഷിക്കാൻ വേണ്ടിയായിരുന്നു. എന്റെ പിതാവ് ഗംഭീര ഗോപുരങ്ങളുടെ ഉടമയാണ്, വലിയ പാചകപാത്രങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്, ഇതൊക്കെയാണ് മഹത്വം, സമ്പൽ സമൃദ്ധിയുള്ള ആളായിരുന്നു. അതിനാൽ അത്തരം വിഭവങ്ങൾ എനിക്കും നൽകണമെന്നാണ് അവരുടെ പ്രാർത്ഥന. അങ്ങനെയുണ്ടല്ലോ, പാപ്പാക്ക് ഒരു ആനയുണ്ടായിരുന്നു എന്ന് പറഞ്ഞ മാതിരി പൂർവികരുടെ മഹത്വങ്ങൾ ഇങ്ങനെ ഉദ്ഘോഷിച്ചു കൊണ്ടിരിക്കാം, എന്നിട്ട് അതൊക്കെ എനിക്കും തരണമേ എന്ന് ഭൗതികമായ താല്പര്യം മുൻനിർത്തിയിട്ട് പ്രാർത്ഥിക്കുക. ഇങ്ങനെ പൊങ്ങച്ചം കാണിച്ചുകൊണ്ടും മത്സരം പ്രകടിപ്പിച്ചും തർക്കങ്ങളിൽ ഏർപ്പെട്ടും ഒക്കെയായിരുന്നു അവർ മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ ഗോത്രങ്ങൾക്കിടയിൽ ഹജ്ജ് നാളുകളിൽ പകയും വിദ്വേഷവും ഉണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും പൊങ്ങച്ചം പറയല്ലേ, ഏ നിങ്ങളെക്കാൾ ഞങ്ങളാണ് ഉഷാറ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ വേറൊരു കൂട്ടർ രംഗത്ത് വരുമല്ലോ. അങ്ങനെ ഗോത്ര സംഘടനകൾക്കും യുദ്ധങ്ങൾക്കും ഒക്കെയുള്ള തുടക്കം ഹജ്ജ് വേളയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. അതിനാൽ അള്ളാഹു തആല ഇവിടെ ഇടപെടുകയാണ്, നിങ്ങൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്, ആ വിശുദ്ധമായ മുഹൂർത്തങ്ങളിൽ അള്ളാഹുവെയാണ് കൂടുതലായിട്ട് സ്മരിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കാ വിജയ വേളയില് ഹറമിൽ വെച്ച് പ്രസംഗിക്കുന്നുണ്ടല്ലോ, ജനങ്ങളെ അള്ളാഹു നിങ്ങളിൽ നിന്ന് ജാഹിലിയത്തിന്റെ ദുരഭിമാനങ്ങളൊക്കെ നീക്കിക്കളഞ്ഞിരിക്കുന്നു, മനുഷ്യർ രണ്ടു തരം മാത്രമേ ഉള്ളൂ. ഏതാ രണ്ടു തരം? ഒന്ന് നല്ല മനുഷ്യന്മാര്, മറ്റേത് മോശം മനുഷ്യന്മാര്, ഇതേ ഉള്ളൂ. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ഹുജറാത്തിലെ ആയത്ത് ഓതുന്നുണ്ട്, യാ അയ്യുഹൻ നാസ് ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ, മനുഷ്യരെ നിങ്ങളെ നാം ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും അത്രേ സൃഷ്ടിച്ചത്, വ ജഅൽനാകും ശുഉബം വ ഖബാഇല ലിതആറഫു, നിങ്ങളെ ഗോത്രങ്ങളും കുടുംബങ്ങളൊക്കെ ആക്കിയത്, വംശങ്ങളും ആക്കിയത് തിരിച്ചറിയാനുള്ള ഒരു മേൽവിലാസം, ഒരു അഡ്രസ് എന്ന നിലയിൽ മാത്രമാണ്. നിങ്ങളിൽ ആദരണീയരായിട്ടുള്ളത് കൂടുതൽ ഭക്തി പ്രകടിപ്പിക്കുന്നവരാണ് എന്ന് ഉണർത്തിയിട്ടുണ്ട്. അതിനാൽ ആ ഒരു കാഴ്ചപ്പാടിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം, അള്ളാഹുവെയാണ് പ്രകീർത്തിക്കേണ്ടത് എന്നുണർത്തി. പക്ഷെ എന്താ സംഭവിച്ചത്? അന്നും ഇന്നുമൊക്കെ മനുഷ്യർ പലരും ഭൗതിക താല്പര്യങ്ങൾ മുൻനിർത്തിയിട്ടാണ് പ്രാർത്ഥനകൾ ഉപയോഗപ്പെടുത്തിയത്. അപ്പൊ അള്ളാഹു പ്രത്യേകം ഉണർത്തിയത് ഫഇദാ ഖളൈതും മനാസിക്കക്കും, നിങ്ങളുടെ ദുൽഹജ്ജ് 10 വരെയുള്ള കർമ്മങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഫദ്കുറുല്ലാ, നിങ്ങൾ അള്ളാഹുവെ ദിക്ര് ചെയ്യുവിൻ, കദിക്രിക്കും ആബാഅക്കും, നിങ്ങൾ നിങ്ങളുടെ പൂർവികന്മാരെ സ്മരിക്കുന്നത് പോലെ. അത്ര മതിയോ അള്ളാഹുവെ സ്മരിക്കൽ? അത് പോരല്ലോ. അതിനാൽ ഔ അഷദ്ദ ദിക്ര, അതിനേക്കാൾ കൂടുതലായിട്ട് സ്മരിക്കുവിൻ എന്ന് അള്ളാഹു ഉണർത്തി. എന്നിട്ട് പറയാണ് മനുഷ്യന്മാരുടെ പ്രാർത്ഥനകളെ കുറിച്ച്. ചിലരുടെ പ്രാർത്ഥന എങ്ങനെയാണ്? ഭൗതിക താല്പര്യങ്ങൾ മാത്രം മുൻനിർത്തിയിട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ടാവും. അവരെ കുറിച്ചാണ് പറയുന്നത് ഫമിനന്നാസി, മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട് മൻ, ചിലർ. യഖൂൽ, അവർ പറയും അഥവാ അവർ പ്രാർത്ഥിക്കും. റബ്ബന, ഞങ്ങളുടെ നാഥ, ആത്തിന, നീ ഞങ്ങൾക്ക് നൽകണമേ, ഫി ദുനിയ, ദുനിയാവിൽ നീ ഞങ്ങൾക്ക് നൽകണമേ, ഇത്രയും പ്രാർത്ഥിക്കുള്ളൂ. ഹജ്ജിന് പോകുന്നത്, ഉംറക്ക് പോകുന്നതൊക്കെ ഭൗതികമായ ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മാത്രം, അതിനപ്പുറം ഒരു ലക്ഷ്യവും അവർക്ക് മുമ്പിൽ ഇല്ല എന്നതാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ആളുകളുടെ സമൂഹത്തിൽ ഭൗതിക താല്പര്യങ്ങൾ മാത്രം, അതുണ്ടാകാൻ പാടില്ലേ? ഉണ്ടാകാം, പക്ഷേ അത് തന്നെ ലക്ഷ്യമായാലോ? അതിനപ്പുറം ഒന്നും പറയാതിരിക്കാ പഠിച്ചവനെ, എന്റെ കച്ചവടം ഉഷാറാക്കി തരണേ, ഒരാൾക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ അത് മാത്രം ലക്ഷ്യമായി മാറിയാൽ അത് നിയ്യത്ത് പിഴച്ചു പോകുന്ന, ലക്ഷ്യം പിഴച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പൊ ഇത്രേ പറയുന്നുള്ളൂ. റബ്ബന ആത്തിന ഫി ദുനിയ, തീർന്നു. ആ ദുനിയാവിൽ തന്നെ നല്ലത് കിട്ടണമെന്ന് പോലും പറയുന്നില്ല. ഫി ദുനിയ ഹസനത്തൻ എന്ന് ചേർത്തിരുന്നെങ്കിൽ പിന്നെയും സുഖമുണ്ട്, പക്ഷെ അതും പറയുന്നില്ല. ഫി ദുനിയ, തീർന്നു. അപ്പൊ അള്ളാഹു മറുപടി പറയാണ് വമാ ലഹു, വമാ ഇല്ല, ലഹു അവനില്ല, ഫിൽ ആഖിറ പരലോകത്ത്, മിൻ ഖലാഖ്, ഖലാഖ് വിഹിതം എന്നാണ് അർത്ഥം. മിൻ ഖലാഖ് എന്ന് പറഞ്ഞാൽ ഒരു വിഹിതവും ഇല്ല, ഒരു ചുക്കും കിട്ടില്ല പരലോകത്ത് അവന്റെ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലമായിട്ട്, ഒന്നും കിട്ടൂല. ഖലാഖ് എന്നതൊരു നെഗറ്റീവ് ടോണിലുള്ള പ്രയോഗമാണ്. വിഹിതം എന്നാണ് അർത്ഥമെങ്കിലും കിട്ടാതെ പോകുന്നതിനെ കുറിച്ച് പറയാനാണ് അള്ളാഹുവിടെ ആ വാക്ക് ഉപയോഗിച്ചു. വമാ ലഹു അവനില്ല, ഫിൽ ആഖിറ പരലോകത്തിൽ, മിൻ ഖലാഖ് വിഹിതത്തിൽ നിന്ന് ഒന്നും അവന് പരലോകത്ത് കിട്ടൂല. കാരണം അവന്റെ ലക്ഷ്യം എന്താണ്? ഭൗതിക താല്പര്യം മാത്രമായിരുന്നു. അങ്ങനെയാകുമ്പോഴുള്ള പ്രശ്നമാണ്. അതേ സമയത്ത് വമിൻഹും അവരിലുണ്ട് മൻ, ചിലർ. ആരാണത്? യഖൂൽ, അവര് പ്രാർത്ഥിക്കുന്നു, റബ്ബന ഞങ്ങളുടെ നാഥ, ആത്തിന നീ ഞങ്ങൾക്ക് നൽകണമേ, ഫി ദുനിയ ഇഹലോകത്ത് നൽകണമേ, ഇത് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്, ഫി ദുനിയ ഹസനതൻ, ഇഹലോകത്ത് നീ ഞങ്ങൾക്ക് നന്മ നൽകണമേ, നല്ലത് നൽകണമേ, ഖൈറായത് നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് തന്നെ പറയുന്നുണ്ട് എന്നാണ് അതിന്റെ പ്രത്യേകത. വഫിൽ ആഖിറ, മാത്രമല്ല പരലോകത്ത്, ഹസനത്തൻ നന്മ നൽകണം, വ അതോടൊപ്പം ഖി നീ രക്ഷപ്പെടുത്തണം, നാ ഞങ്ങളെ രക്ഷപ്പെടുത്തണം, അദാബന്നാർ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തുകയും ചെയ്യണം എന്നുകൂടി അവർ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നതാണ് ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത. അപ്പൊ രണ്ടു തരം പ്രാർത്ഥനയാണ് പറഞ്ഞത്. ഒരാളുടെ പ്രാർത്ഥന ദുനിയാവ് മാത്രമാണ്, അതിനപ്പുറമൊന്നുമില്ല. മറ്റൊരാൾ അങ്ങനെയല്ല, സന്തുലിതമായിട്ടാണ് പ്രാർത്ഥിച്ചിരിക്കുന്നത്, അല്ലെ? ഭൗതികമായ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഉണ്ടായിക്കൂടെ, ഉണ്ടാകണം എന്നാണല്ലോ പറയുന്നത്. തീർച്ചയായിട്ടും അത് ഉണ്ടാവേണ്ടതുണ്ട്. ഭൗതികമായ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ഉണ്ടാകേണ്ടതുണ്ട്, അതിലൊരു സംശയമില്ല. പക്ഷെ അതേ സമയത്ത് അത് മാത്രം ലക്ഷ്യമാകരുത്. വലാത്തൻസ നസീബക്ക മിന ദുനിയ, ഭൗതികമായ താല്പര്യം മാത്രം ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകരുത്. എന്നാലോ, എന്നാൽ നിനക്ക് ദുനിയാവിൽ അള്ളാഹു താല നിശ്ചയിച്ചൊരു വിഹിതമുണ്ട്, അത് തീർച്ചയായിട്ടും നീ മറന്നു പോകേണ്ടതില്ല എന്ന് ഖാറൂനിനെ ഉണർത്തിയതായിട്ട് നമുക്ക് കാണാം. അപ്പൊ അതിനാൽ പ്രാർത്ഥന സന്തുലിതമാകേണ്ടതുണ്ട് എന്നതാണ്. നമ്മൾ ഉമ്മത്തു വസത്താണല്ലോ, അതാണ് സയക്കൂലുവിന്റെ ആദ്യം നമ്മൾ പഠിച്ചത്. അതുപോലെ ദുനിയാവിന് വേണ്ടി പ്രാർത്ഥിക്കണം, അതോടൊപ്പം തന്നെ അത് നന്മയ്ക്ക് വേണ്ടിയാവണം, അതിലുപരി പരലോകത്തും അതിന്റെ പ്രയോജനം ലഭിക്കുന്ന രൂപത്തിലാവണം. പഠിച്ചവനെ എന്റെ കച്ചവടം നന്നാക്കണേ എന്ന് ഒരാൾക്ക് പ്രാർത്ഥിക്കാം. അതെങ്ങനെയാവണം? ഹലാലായ ഉപജീവന മാർഗം നൽകണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്, അല്ലെ? ഹലാലായ ഉപജീവനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ എന്തായി? അപ്പൊ അത് പരലോകത്തേക്ക് കൂടി കണക്റ്റഡായി. ഹലാലായ വഴിയിൽ മാത്രം സമ്പാദിക്കുമ്പോ അതിനയാൾക്ക് പരലോകത്തുകൂടി അള്ളാഹു സുബ്ഹാനഹു തആല പ്രതിഫലം നൽകും എന്ന് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് സന്തുലിതമായ പ്രാർത്ഥന. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനകളിൽ പെട്ടതാണ് ഈ പ്രാർത്ഥന. റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിന അദാബന്നാർ. മാത്രമല്ല ഹജ്ജുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിൽ വന്ന ഒരേ ഒരു പ്രാർത്ഥന ഈ പ്രാർത്ഥനയാണ്. ഹജ്ജിൽ ഒരുപാട് പ്രാർത്ഥന പുസ്തകങ്ങൾ നമ്മളിങ്ങനെ നോക്കി വായിക്കാറുണ്ട്. പലപ്പോഴും അത് ആത്മാവ് നഷ്ടപ്പെട്ടു പോകുന്ന പ്രാർത്ഥനകളായിട്ട് മാറാറുണ്ട്. അവിടെയാണ് ഈ പ്രാർത്ഥന പടച്ചതമ്പുരാൻ പ്രത്യേകമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസനത്തും വഫിൽ ആഖിറത്തി ഹസനത്തും വഖിന അദാബന്നാർ എന്ന പ്രാർത്ഥന. ഇത് സമഗ്രവും സമ്പൂർണവുമായ പ്രാർത്ഥനയാണ്. എല്ലാ വിഷയവും ഇതിൽ വരുന്നുണ്ട്. അതേസമയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സന്ദർഭങ്ങളിൽ ഓരോ കാര്യങ്ങളും എടുത്തു പറഞ്ഞ് പ്രാർത്ഥിച്ചത് കാണാം. അങ്ങനെ പ്രാർത്ഥിക്കേണ്ട ഘട്ടങ്ങളിൽ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം. അതേസമയത്ത് സമ്പൂർണമായ പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം അതിൽ ചേർത്ത് പറയുന്നുണ്ടല്ലോ, വഖിന അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ എന്ന് പ്രത്യേകമായി തന്നെ ചേർത്ത് പറയുന്നു എന്നത് അതിന്റെ ഒരു പ്രത്യേകതയാണ്. ഉലായിക്ക, അക്കൂട്ടർ, ലഹും, അവർക്കുണ്ട് നസീബുൻ, വിഹിതമുണ്ട്, മിമ്മാ കസബു, അവർ സമ്പാദിച്ചതിന്റെ വിഹിതമുണ്ട്. നസീബ് ലഭിക്കുന്ന വിഹിതം തന്നെയാണ്, അനുഗ്രഹീതമായ വിഹിതമാണ്. നമ്മൾ സാധാരണ അയാൾ നല്ല നസീബുള്ള ആളാണെന്ന് പറയാറില്ലേ, സൗഭാഗ്യവാനാണ് എന്ന രൂപത്തിൽ പറയും. യഥാർത്ഥത്തിൽ അള്ളാഹു ഒരാൾക്ക് നിശ്ചയിച്ച നസീബ് വിഹിതം മാത്രമേ ഒരാൾക്ക് ഉണ്ടാവൂ. പക്ഷെ എന്നെക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നും അദ്ദേഹം ഏറെ സൗഭാഗ്യവാനാണ് എന്ന് തോന്നിപ്പോവും. അതാണ് സംഭവിക്കുക. അപ്പൊ അള്ളാഹു തആല നിശ്ചയിച്ച നസീബ് അദ്ദേഹത്തിനുണ്ട്. എന്താ കാരണം? മിമ്മാ കസബു, അവർ സമ്പാദിച്ചതിനാൽ. അവര് അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിച്ച് ജീവിതം വിശുദ്ധമായ വഴിയിൽ മുന്നോട്ട് കൊണ്ടുപോയതിനാൽ അവർക്ക് ആ വിഹിതമുണ്ട്. വല്ലാഹു സരീഉൽ ഹിസാബ്, പടച്ചതമ്പുരാൻ അതിവേഗം കണക്ക് നോക്കുന്നവനാണ് എന്നുകൂടി ചേർത്ത് പറയുന്നു. ഈ നന്മകൾക്കുള്ള പ്രതിഫലം ഒട്ടും താമസിക്കില്ല. ഈ ദുനിയാവിൽ അയാൾക്ക് സൽകീർത്തി ഉണ്ടാകും, അയാൾ ചെയ്തു വെച്ച കർമ്മങ്ങൾക്ക് തുടർച്ചകൾ ഉണ്ടാകും. മക്കളിലൂടെയും അതുപോലെ തന്നെ ജാരിയായ സദഖയിലൂടെയും ഒക്കെ അയാൾ പ്രസരിപ്പിച്ച നല്ല അറിവുകളിലൂടെ തീർച്ചയായിട്ടും അതിന് തുടർച്ചകൾ ഉണ്ടാകും എന്നാണ്. അപ്പൊ ആ നിലയ്ക്ക് ദുനിയാവിൽ കിട്ടും. അതിനുപരിയായിട്ട് പടച്ചതമ്പുരാൻ നാളെ പരലോകത്ത് അയാളുടെ പ്രതിഫലം അതിവേഗത്തിലാക്കി കൊടുക്കും. മരണത്തോടുകൂടി തന്നെ അയാൾക്ക് ലഭിക്കാൻ പോകുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ചുള്ള സുവാർത്ത അയാൾക്ക് കിട്ടുമല്ലോ. മരണവേളയിലെ അനുഭവങ്ങൾ, ഖബറില്, ബർസഖില്, അല്ലെ, ആ ഘട്ടങ്ങളിലൊക്കെയും ആ സൗഭാഗ്യം അയാളുടെ കൂടെ ഉണ്ടാകും എന്നുകൂടി നമുക്കവിടെ മനസ്സിലാക്കാം. എല്ലാം പരലോക പ്രതിഫലവുമായി ബന്ധിപ്പിച്ചാണ് അള്ളാഹു തആല ഉണർത്തുന്നത് എന്നാണ് അതിൽ നിന്ന് പ്രത്യേകം തിരിച്ചറിയേണ്ടത്. വമിൻഹും, അവരിൽ ഉണ്ട് മൻ, ചിലർ, യഖൂൽ, അവർ പ്രാർത്ഥിക്കുന്നു, റബ്ബന, ഞങ്ങളുടെ നാഥ, ആത്തിന, നീ ഞങ്ങൾക്ക് നൽകണമേ, ഫിദ്ദുനിയ ഹസന, ഇഹലോകത്ത് നന്മ നൽകണമേ, വഫിൽ ആഖിറ, പരലോകത്തും ഹസന, നന്മ നൽകണമേ, വഖിന, നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ. അവിടെ മൂന്ന് പദങ്ങളാണ്. വാവ് ഒരു വാക്കാണ്, ഖി ഒരു വാക്കാണ്, ന മറ്റൊരു പദമാണ്. വ അതോടൊപ്പം ഖി, നീ രക്ഷപ്പെടുത്തണമേ, ന ഞങ്ങളെ, മൂന്ന് പദങ്ങളാണ്. അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന്. ഉലായിക്ക, അവർ, ലഹും, അവർക്കുണ്ട് നസീബുൻ, വിഹിതമുണ്ട്, മിമ്മാ കസബു, അവർ സമ്പാദിച്ചതിന്റെ വിഹിതം അവർക്കുണ്ട്. അല്ലാഹു സരീഉൽ ഹിസാബ്, അല്ലാഹു അതിവേഗം കണക്ക് നോക്കുന്നവനാണ് എന്ന് പടച്ചതമ്പുരാൻ ആ വിഷയം അവിടെ അവസാനിപ്പിക്കുകയാണ്. തുടർന്ന് ഇങ്ങനെ കർമ്മങ്ങൾ മുന്നോട്ട് പോവാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ, ഇനി ഹാജിമാർ മിനായിൽ കഴിച്ചുകൂട്ടുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിധിയാണ് 203 ആയത്തിൽ അള്ളാഹു തആല നൽകുന്നത്. വദ്കുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവെ ദിക്ര് ചെയ്യുവിൻ, അള്ളാഹുവെ സ്മരിക്കുവിൻ. ഹജ്ജുമായി ബന്ധപ്പെട്ട് ദിക്ര് ധാരാളമായിട്ട് പറയുന്നുണ്ട്. ആ ദിക്ര് നാവിലൂടെയുള്ള ദിക്ര് മാത്രമായിരിക്കുമോ? അല്ല, അത് മനസ്സ് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ദിക്ര് ആവണം. അള്ളാഹുവിനോടൊപ്പം തന്നെ കഴിച്ചുകൂട്ടലാണ് ദിക്ര്. അതിലെന്തൊക്കെ ഉണ്ടാവും? നേരത്തെ പറഞ്ഞ ലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ് എന്ന് പറഞ്ഞ അത്തരത്തിലുള്ള വഴികേടുകളിൽ നിന്ന്, അബദ്ധങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് പരിപൂർണ ജീവിത വിശുദ്ധിയിലേക്കുള്ള യാത്രയാണ്. ആ നിലയില് അള്ളാഹു തആല മനസ്സിലും അതുപോലെ നാവിലും കർമ്മങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ദിക്റാണ്. ഇവിടെ വീണ്ടും പറയുന്നു, വദ്കുറുല്ലാ, നിങ്ങൾ അള്ളാഹുവെ ദിക്ര് ചെയ്യൂ. 203. ഫി അയ്യാമിൻ, ദിവസങ്ങളിൽ, മഅദൂദാത്, എണ്ണപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവെ ദിക്ര് ചെയ്യുവിൻ. ഈ എണ്ണപ്പെട്ട ദിവസങ്ങൾ ഏതാണ്? ഇവിടെ ഉദ്ദേശിക്കുന്നത് മിനായിൽ കഴിച്ചു കൂട്ടുന്ന ദിവസങ്ങളാണ്. ഈ ദിവസങ്ങൾക്ക് എന്താ പറയാ, 11, 12, 13 ഈ ദിവസങ്ങളാണ്. ദുൽഹജ്ജിലെ 11, 12, 13 ഈ ദിവസങ്ങൾക്ക് അയ്യാമു തശ്രീഖ് എന്നാണല്ലോ പൊതുവെ ഹദീസിൽ വന്നിട്ടുള്ള പ്രയോഗം. എന്നാൽ ഖുർആനിൽ അയ്യാമി മഅദൂദാത് എന്നാണ് അതിനെ വിളിച്ചിരിക്കുന്നത്. അയ്യാമി മഅദൂദാത്ത്, ഈ പ്രയോഗം അയ്യാമു മഅദൂദാത്ത് എന്ന പ്രയോഗം നോമ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെ. 184-ാമത്തെ ആയത്തില് അങ്ങനെ വന്നിട്ടുണ്ട്, എണ്ണപ്പെട്ട ദിനങ്ങൾ. അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, അള്ളാഹുവാണ് എല്ലാം നിശ്ചയിക്കുന്നത്. അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട ദിവസങ്ങളും അതിന്റെ പ്രത്യേക മുഹൂർത്തങ്ങളും സമയവും അതിന്റെ രീതിയും ക്രമവും വ്യവസ്ഥയും എല്ലാം അള്ളാഹു തആലയാണ് നിശ്ചയിക്കുക എന്നവിടെ മനസ്സിലാക്കണം. ഫീ അയ്യാമി മഅദൂദാത്ത്, അപ്പൊ എണ്ണപ്പെട്ട ദിനങ്ങൾ, ഇവിടെ ഉദ്ദേശിക്കുന്നത് അയ്യാമു തശ്രീഖാണ് എന്ന് പ്രത്യേകിച്ച് നമ്മൾ തിരിച്ചറിയണം. വദ്കുറുല്ലാഹ ഫീ അയ്യാമി മഅദൂദാത്ത്. അപ്പൊ ഇപ്പൊ ഹാജി മിനായിലെ ടെന്റിലാണ് കഴിയുന്നത്, 3 ദിവസങ്ങൾ അവിടെ കഴിയും. 3-ാമത്തെ ദിവസം അസറിന് മുമ്പായിട്ട് ഹാജി അവിടെ നിന്ന് തന്റെ താമസ സ്ഥലത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. അവിടെ കുറെ ടെന്റുകളാണ് അല്ലെ, പണ്ഡിതന്മാർ അതിനെ പലതരത്തിൽ വിശേഷിപ്പിക്കാറുണ്ട്. സർവായുധ സജ്ജമായ ഒരു സൈന്യമാണ് അവിടെ ഉള്ളത്. ഇബ്രാഹിം അലിഹിസ്സലാം പുത്രബലി നിർവഹിക്കുന്ന സമയത്ത് തന്നെ പല വിധത്തിലും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച പിശാചിനെ കല്ലെറിഞ്ഞല്ലോ, ആ പിശാചിനെ പൈശാചികതയെ കല്ലെറിഞ്ഞാട്ടുന്ന സന്ദർഭമാണത്. അതിനു വേണ്ടിയിട്ട് ആ സൈന്യം, ഇസ്ലാമിക സൈന്യം അവിടെ ടെന്റിൽ തമ്പടിച്ചിരിക്കുകയാണ്. അവരോരോ സന്ദർഭം നോക്കിയിട്ട് പിശാചിന് നേരെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കും. 3 ജംറകൾ ഉണ്ടല്ലോ, ജംറത്തു സൂറയും ജംറത്തുൽ വുസ്തയും ജംറത്തുൽ അഖബയും, ഇങ്ങനെ 3 ജംറകൾ. ആ ജംറകളിലെ കല്ലേറാണ് അവിടെ നടക്കുന്നത്. നിരന്തരം പിശാചിന് നേരെയുള്ള ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. അങ്ങനെ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ പൈശാചികമായ ദുർബോധനങ്ങളിൽ നിന്ന് ഞാൻ സുരക്ഷിതനാകും എന്ന നിലയ്ക്ക് അതിനുവേണ്ടിയുള്ള ബോധപൂർവമായ മുന്നൊരുക്കമാണ് അവിടെ നടക്കുന്നത്. ആ ഘട്ടത്തില് അങ്ങേ അറ്റത്ത് ദിക്കർ ഉണ്ടായിരിക്കണം എന്ന് അള്ളാഹു തആല ഉണർത്താണ്. അതേസമയത്ത് അവിടെ ഒരു ഇളവ് ആവശ്യമാണെങ്കിൽ ഉപയോഗപ്പെടുത്താം. അങ്ങനെയാണല്ലോ നിയമം പറഞ്ഞിട്ട് പിന്നെ അതിലുള്ള ഇളവ് പ്രഖ്യാപിക്കലാണ് ഇസ്ലാമിന്റെ, ഖുർആനിന്റെ ഒരു ശൈലി. ഇവിടെയും അത് പറയാൻ പോവാണ്. ഫമൻ തഅജ്ജല ഫി യൗമൈനി ഫലാ ഇസ്മ അലൈ, 3 ദിവസമാണ് മിനായിൽ കഴിച്ചു കൂട്ടേണ്ടത്. എന്നാൽ ഫമൻ, ആരെങ്കിലും ഒരാള് തഅജ്ജല, അയാൾ ധൃതി കാണിക്കുന്നു, ഫി യൗമൈനി, 2 ദിനങ്ങൾ കൊണ്ട്, 2 ദിവസം മാത്രം അയാൾക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ, 3-ാമത്തെ ദിവസം അയാൾക്ക് ഫ്ലൈറ്റിന് പോകണം. അങ്ങനെയൊക്കെ സംഭവിക്കാമല്ലോ. ആ നിലക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് ഹജ്ജിന് വന്ന് പോകുന്നവരുണ്ടാവും. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ഇനി അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായി, രോഗാവസ്ഥയോ മറ്റെന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളോ ഉണ്ടായാൽ, ഫമൻ തഅജ്ജല, ആർ ധൃതി കാണിക്കുന്നുവോ, ഫി യൗമൈൻ, ആ 2 ദിവസങ്ങളിൽ ധൃതി കാണിക്കുന്നു, 2 ദിവസം അയാൾക്ക് അവിടെ നിൽക്കാൻ പറ്റും. ഫലാ, അപ്പോൾ ഇല്ല, ഇസ്മ അലൈ, അയാൾക്ക് മേൽ കുറ്റമൊന്നുമില്ല, അതൊരു പാപകരമായ കാര്യമൊന്നുമല്ല. എന്നാൽ വമൻ തഅഖറ, ആർ പിന്തിക്കുന്നുവോ, അഥവാ 3 ദിവസം പൂർത്തിയാക്കാൻ ഒരാള്, ഫലാ ഇസ്മ അലൈ, അതിലും വിരോധമൊന്നുമില്ല, നല്ലത് തന്നെ. ലിമനിത്തഖ, ലിമൻ ഒരാൾക്ക്, ഇത്തഖ അള്ളാഹുവെ സൂക്ഷിക്കുന്ന ആൾക്ക് അത് തന്നെയാണ് ഉത്തമം. തഖ്വാബോധത്തോടുകൂടി ചിന്തിക്കുമ്പോൾ അതാണ് കൂടുതൽ ഉത്തമമായിട്ടുള്ളത്. അതിനാൽ കൃത്രിമമായിട്ട് ധൃതി കാണിച്ച് പോകാൻ ശ്രമിക്കരുത്. അങ്ങനെ ഉണ്ടല്ലോ മിനായിലെ കഴിച്ചു കൂട്ടലെന്നൊക്കെ പറയുമ്പോൾ സൗകര്യങ്ങൾ കുറവാണ്, ഭക്ഷണത്തിന് പ്രയാസം ഉണ്ടാവും ചിലപ്പോ, അതുപോലെ മറ്റ് ദിനചര്യകൾ നിർവഹിക്കുന്നിടത്തൊക്കെ വളരെ കൊടുസായ സാഹചര്യങ്ങളായിരിക്കും. ആ ടെന്റിനകത്ത് കഴിയുമ്പോഴൊക്കെയുള്ള പ്രയാസങ്ങൾ, ആളുകൾ ഇങ്ങനെ അടുത്തടുത്ത് കിടക്കാണ്, ചെറിയ ചെറിയ കബർ പോലുള്ള ഇടങ്ങളിലാണ് കിടക്കുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോ മടുപ്പ് തോന്നിയിട്ട് ആരും പോയി കളയരുത്. അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രമാകാം. അങ്ങനെ മടുപ്പ് തോന്നി പോകുമ്പോൾ അയാളിൽ തഖ്വ ഇല്ല എന്ന് മനസ്സിലാക്കേണ്ടി വരും. അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ അതിഥികൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വാസസ്ഥലമാണല്ലോ അത്. അതിനാൽ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് തന്നെ അവിടെ കഴിച്ചു കൂട്ടാണ് വേണ്ടത്. അതിനാൽ ഫമൻ തഅജ്ജല, ആർ ധൃതി കാണിക്കുന്നുവോ, ഫി യൗമൈൻ, 2 ദിവസങ്ങളിൽ, ഫലാ ഇസ്മ അലൈ, അവന് അതിൽ കുറ്റമൊന്നുമില്ല. വമൻ തഅഖറ, ആർ പിന്തിക്കുന്നുവോ, ഫലാ ഇസ്മ അലൈ, അതിനും വിരോധമില്ല. ഇപ്പൊ 2 ദിവസമേ പാടുള്ളൂ എന്ന് മനസ്സിലാക്കരുത്. 3 ദിവസം തന്നെയാണ് അതിന്റെ പൂർണ്ണത എന്ന് ചേർത്ത് പറയാണ്. ലിമനി തഖ, തഖ്വയുള്ളവർക്ക് ആ 3 ദിവസം പൂർത്തിയാക്കുക തന്നെയാണ് ഉത്തമം. വത്തഖുല്ലാ, നിങ്ങൾ പടച്ചതമ്പുരാനെ സൂക്ഷിക്കണം, അള്ളാഹുവിന്റെ നിയമവിധികൾ പാലിക്കണം. വഅലമൂ, നിങ്ങൾ അറിയുക, അന്നക്കും നിശ്ചയം നിങ്ങൾ, ഇലൈഹി തുഹ്ഷറൂൻ, അവങ്കലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരാണ്, മഹ്ഷറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരാണ്. എന്താ അങ്ങനെ പറഞ്ഞത്? നിങ്ങൾക്ക് ഇപ്പൊ വലിയ തിരക്കുണ്ടാവും, നിങ്ങൾ ജീവിതത്തിന്റെ ഏതൊക്കെയോ മേഖലകളിൽ വിഹരിച്ചു കൊണ്ടിരിക്കുന്ന വലിയ തിരക്കുള്ള ആൾക്കാരാണ്, അതുകൊണ്ട് നിങ്ങളുടെ സമയത്തിന് വലിയ വിലയുണ്ട്. പക്ഷെ ഒരു നാൾ വരും അന്ന് നിങ്ങൾക്ക് ഒരു തിരക്കുണ്ടാവില്ല. അന്ന് പടച്ചതമ്പുരാൻ നിങ്ങളെ വിളിച്ചു കൂട്ടുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വന്നു നിൽക്കും. എത്ര നേരം വേണമെങ്കിലും, എത്ര കാലം വേണമെങ്കിലും നിങ്ങൾ മഹ്ഷറിൽ കഴിയും. അതിനാൽ അത് മുമ്പിൽ കണ്ടുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോ നിലപാട് സ്വീകരിക്കേണ്ടത്. അള്ളാഹു വിളിക്കുമ്പോൾ പോകേണ്ടതല്ലേ? അന്ന് എല്ലാ തിരക്കുകളും അവസാനിക്കില്ലേ? അതുകൊണ്ട് കൃത്രിമമായിട്ട് തിരക്കുണ്ടാക്കി തിരക്ക് അഭിനയിച്ചിട്ട് പോയി കളയാൻ ശ്രമിക്കരുത്. അതിന്റെ ചൈതന്യം ഉൾക്കൊണ്ട് ആസ്വദിച്ച് കഴിച്ചുകൂട്ടുവിൻ. ഫദ്കുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവെ ദിക്റ് ചെയ്യൂ. ഫീ അയ്യാമി മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിനങ്ങളിൽ. ഫമൻ തഅജ്ജല, ആർ ധൃതി കാണിക്കുന്നുവോ. ഫീ യൗമൈൻ, രണ്ട് ദിവസങ്ങളിൽ. ഫലാ ഇസ്മഅലൈ, അവന് വിരോധമൊന്നുമില്ല. വമൻ തഅഖ്ഖറ, ആർ പിന്തിക്കുന്നുവോ, മൂന്ന് ദിവസം പൂർത്തിയാക്കുന്നുവോ. ഫലാ ഇസ്മഅലൈ, അതിലും തെറ്റില്ല. ലിമനി തഖ, തഖ്വ പാലിക്കുന്നവന് ഉത്തമമായിട്ടുള്ളത് അത് തന്നെയാണ്. വത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കണം. വഅലമു, നിങ്ങൾ അറിയണം, അന്നക്കും തീർച്ചയായും നിങ്ങൾ, ഇലൈഹി തുഹ്ഷറൂൻ, അവങ്കലേക്ക് മടക്കപ്പെടുന്നവരാണ് എന്ന് നിങ്ങൾ അറിയണം എന്ന് പടച്ചതമ്പുരാൻ അവിടെ താക്കീത് ചെയ്തു. ഇങ്ങനെ ഹജ്ജുമായി ബന്ധപ്പെട്ട പ്രത്യക്ഷത്തിലുള്ള പരാമർശങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ബാക്കി പരാമർശങ്ങൾ സൂറത്തുൽ ഹജ്ജിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഹദീസുകളിലാണ് പിന്നെ അതിന്റെ വിശദാംശങ്ങൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച ഹജ്ജിന്റെ പൂർണ്ണമായ ആ കർമ്മരൂപം ഹദീസുകളിലൂടെയാണ് നമുക്ക് പൂർണ്ണമായിട്ട് ലഭിക്കുന്നത് എന്ന് കാണാം. ഇനി അള്ളാഹു സുബ്ഹാനഹു തആല 204 വരെയുള്ള ആയത്തുകളില് ഈ ഹജ്ജുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളോട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. 207 വരെയുള്ള ആയത്തുകൾ, നേരത്തെ രണ്ട് കൂട്ടരെ പറഞ്ഞല്ലോ, ഭൗതികമായി മാത്രം ഇബാദത്തിന്റെ പ്രയോജനം പ്രതീക്ഷിക്കുന്ന ആളുകളുണ്ട്, ദുനിയാവിന് വേണ്ടി മാത്രം കർമ്മം ചെയ്യാം. അതേസമയത്ത് ഇഹലോകവും പരലോകവും ചേർത്ത് പിടിച്ചുകൊണ്ട് പരലോകത്തെ മുൻനിർത്തിയിട്ട് നിലപാട് സ്വീകരിക്കുന്നവരുമുണ്ട്. ഇങ്ങനെ രണ്ട് വിഭാഗത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. ആ രണ്ട് വിഭാഗങ്ങളെ അള്ളാഹു തആല ഒന്നുകൂടി വിശദീകരിക്കാൻ പോവാണ്. 204, 205, 206 ആയത്തുകളില് അള്ളാഹു തആല ഭൗതികന്മാരെ കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത്. ഐഹികമായ നേട്ടം മാത്രം ആഗ്രഹിക്കുന്നവർ, മറ്റേ വിഭാഗം ഐഹികവും പാരത്രികവുമായ നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ ഭൗതികവാദിയുടെയും സത്യവിശ്വാസിയുടെയും പ്രവർത്തനങ്ങളെ പടച്ചതമ്പുരാൻ വേർതിരിച്ച് കാണിക്കാൻ പോവാണ്. ഇത് പ്രാർത്ഥനയിൽ മാത്രമുള്ള വ്യത്യാസമല്ലല്ലോ, അവരുടെ നിലപാടുകളാണ് ഇതിലൂടെ നമുക്ക് പ്രകടമായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഭൗതികന്റെ വർത്തമാനം നല്ല രസമുണ്ടാവും, വളരെ സുന്ദരമായ വാക്കുകളിലൂടെ അവർ കാര്യം പറയും. അവരെ പിന്തുടർന്നാൽ ലഭിക്കുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ചൊക്കെ അവരിങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കും ദുനിയാവില്. പക്ഷേ മരണാനന്തരം പരലോകം എന്നുള്ള ആ ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ട് അവർക്കൊന്നും പറയാനുണ്ടാവില്ല. അവരത് അന്ധവിശ്വാസമാണ് എന്നൊക്കെ പറഞ്ഞ് മാറ്റിവെക്കുകയാണ് ചെയ്യാം. അതേസമയം വിശ്വാസി അങ്ങനെയല്ല, അയാൾ പരലോകം മുൻനിർത്തി ജീവിക്കുന്ന ആളാണ്. ഈ രണ്ട് തരക്കാരെ അള്ളാഹു പരിചയപ്പെടുത്താൻ വമിനൻ നാസി, 204 ആയത്ത്, മനുഷ്യരിൽ ഉണ്ട് മൻ, ചിലർ, യുഅജിബുക, അജബ യുഅജിബു, അത്ഭുതപ്പെടുത്തി കൗതുകപ്പെടുത്തി, യുഅജിബുക, നിന്നെ അത്ഭുതപ്പെടുത്തുന്ന, നിന്നിൽ ആശ്ചര്യമുളവാക്കുന്ന ചിലരുണ്ട് മനുഷ്യന്മാരില്. കൗലുഹു, അവരുടെ വാക്ക് നിന്നെ വല്ലാതെ ആകർഷിക്കും. ഫിൽ ഹയാത്തി ദുനിയ, പക്ഷെ അവരെന്താ പറയാ, ഐഹിക ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ദുനിയാവില് പാലും തേനും ഒഴുക്കാം, ഇലക്ഷൻ വരാൻ പോവാണ്, ഇനി വമ്പിച്ച വാഗ്ദാനങ്ങളുടെ പെരുമഴക്കാലം വരികയാണ്. അങ്ങനെയല്ലേ ഇലക്ഷൻ വരുമ്പോ എന്നാണ് പലരും പറയാം അല്ലെ? ഇലക്ഷൻ വരുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും, അങ്ങനെ പലതരം വാഗ്ദാനങ്ങൾ. പിന്നെ പറഞ്ഞവനും കേട്ടവനൊക്കെ അത് മറന്നു പോവാണ്. ഇങ്ങനെ യുഅജിബുക ഖൗലുഹു ഫിൽ ഹയാത്തി ദുനിയ, ഐഹിക ജീവിതത്തെ കുറിച്ചുള്ള മോഹന വാഗ്ദാനങ്ങളുടെ വർത്തമാനങ്ങൾ അവരിങ്ങനെ പറയുമ്പോ അത് കേട്ട് നമ്മൾ ഇങ്ങനെ തരിച്ചു നിന്നു പോകും. അതാണ് അതിന്റെ പ്രത്യേകത. അങ്ങനെയാണല്ലോ, വയല് കേൾക്കുന്നിടത്ത് അത്ര ആളുണ്ടാവില്ല. കാരണം അത് മരിച്ചിട്ട് എപ്പോഴോ ഉണ്ടെന്ന് പറയുന്ന കാര്യമാണ്, അത് സംഭവിക്കുമെന്ന് ആർക്കറിയാം. അതേസമയം ഇയാൾ പറയുന്ന അതല്ലല്ലോ, ഇയാൾ പറയുന്ന നമ്മുടെ റേഷൻ അരിയെ കുറിച്ചാണ് അല്ലെ, ഗ്യാസിനെ കുറിച്ചാണ്, പെട്രോളിനെ കുറിച്ചാണ്. വാഗ്ദാനങ്ങളുടെ പെരുമഴയാണ്. പക്ഷെ ഇതൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒന്നും നടക്കാൻ പോകുന്നതല്ല. എന്നാലും കേൾക്കുമ്പോൾ ഒരു സുഖാണ്. അതുകൊണ്ട് ഐഹിക ജീവിതത്തെ കുറിച്ച് അവനിങ്ങനെ വാദോരാതെ പറയുമ്പോ കേട്ടു നിന്നുപോകും. മാത്രമല്ല വയുഷ്ഹിദുള്ളാഹ് അയാൾ അള്ളാഹുവെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അലാ മാഫി ഖൽബിഹി, തന്റെ മനസ്സിലുള്ളതിന്, തന്റെ ഉദ്ദേശശുദ്ധി മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ പടച്ചവനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും അയാൾ. അള്ളാഹു സാക്ഷ്യപ്പെടുത്തും. എന്ത് പറയുമ്പോഴും വല്ലാഹി, അൽഹംദുലില്ലാ, മാഷാ അല്ലാ, സുബ്ഹാനല്ലാ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ വാട്സാപ്പിലൊക്കെ വിട്ടുകൊണ്ടിരിക്കുന്നില്ലേ എന്ന മാതിരി നിരന്തരമായിട്ട് പടച്ചോൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അയാൾ കേവല ഭൗതികനാണെങ്കിലോ, എന്നാലും അയാൾ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കും. അയാളുടെ യുക്തിബോധം, അതുപോലെ തന്നെ ദേശഭക്തി, അയാളുടെ ആചാര്യന്മാരുടെ മഹത്വം, ഇങ്ങനെ പലതും സാക്ഷ്യപ്പെടുത്തിയിട്ട് അവരുടെ ആദർശത്തിന്റെ അല്ലെങ്കിൽ സിദ്ധാന്തത്തിന്റെ വല്ലാത്ത അതിന്റെ യുക്തിപരതയെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും വിശ്വസിപ്പിക്കാൻ ശ്രമിക്കും. അങ്ങനെ വ്യാജത്തെ സത്യമാക്കി മാറ്റാനുള്ള നിരന്തരമായ ശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കും. ജനപിന്തുണ നേടാനുള്ള കുറുക്കു വഴിയാണത്, അല്ലെ? മതത്തെയും വിശ്വാസത്തെയും ഒക്കെ തള്ളി പറയുന്ന ആളുകളും ഇപ്പൊ നോക്കൂ, അവര് മത ആചാര്യന്മാരുടെ അടുക്കൽ പോയി, അല്ലെങ്കിൽ മക്ബറകളിൽ പോയി, അല്ലെങ്കിൽ അത്തരം ദേവാലയങ്ങളിൽ പോയിട്ടൊക്കെയാണ് അവരുടെ ഇലക്ഷൻ പ്രചരണം ഒക്കെ തുടങ്ങുക. ഇങ്ങനെ ആളുകളെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നത് കാണാം. അതാണ് തന്റെ മനസ്സിലുള്ള കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അള്ളാഹുവെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും അവർ എന്ന് പടച്ചതമ്പുരാൻ അവരെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരാണ്. എന്നാൽ ആരാണ് ഇവരെന്ന് അറിയാവോ? വഹുവ അലദ്ദുൽ ഹിസാം, വഹുവ അവൻ അലദ്ദാണ്, അങ്ങേയറ്റം കാഠിന്യമുള്ള വക്രതയേറിയ, ഹിസാം പ്രതിയോഗിയാണ് അല്ലെങ്കിൽ ശത്രുവായിട്ട് മാറിയ കുതർക്കിയായ മനുഷ്യരാണ് ഇവര് എന്ന് അള്ളാഹു തആല ചേർത്ത് പറയുന്നു. നമ്മളല്ല പറയുന്നത്, പടച്ചതമ്പുരാനാണ്, മനുഷ്യന്റെ ഉള്ളറിയുന്ന അള്ളാഹുവാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഇസ്ലാമിന് വേണ്ടി ആദർശരംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരെ അവർ ചിലപ്പോൾ പെട്ടെന്ന് ഭീകരന്മാരും അതുപോലെ തീവ്രവാദികളും ഒക്കെ ആയിട്ട് ചിത്രീകരിക്കും. അതേസമയത്ത് തങ്ങൾക്ക് വല്ല താല്പര്യങ്ങളും വോട്ടൊക്കെ കിട്ടണമെങ്കിലോ അപ്പൊ നിലപാട് മാറ്റിയിട്ട് ആ ഇവരെ പോലെ മതേതരന്മാർ വേറെ ഇല്ല, സമാധാനവാദികൾ ഇല്ല എന്ന് പറഞ്ഞ് അപ്പൊ അവർ പിന്നാലെ വരും. ഇങ്ങനെ വാക്ക് മാറ്റി പറയുന്നതിനൊന്നും യാതൊരു വിധത്തിലുള്ള സങ്കോചവും ഇല്ലാത്ത വിഭാഗമാണ്. വഹുവ അലദ്ദുൽ ഹിസാം, നന്നായിട്ട് സൂക്ഷിച്ചുകൊള്ളണം എന്ന് പടച്ചതമ്പുരാൻ ഉണർത്തുന്നു. വളരെ ജാഗ്രത കൈക്കൊള്ളണം. ദുനിയാവിന് വേണ്ടി, ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി എന്ത് നിലപാടും സ്വീകരിക്കാൻ അവർ സന്നദ്ധരാകും. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു, അല്ലേ? അതുപോലെ മാർഗം ലക്ഷ്യത്തെ സാധൂകരിക്കുന്നു എന്നൊക്കെ പറയില്ലേ. മാർഗം ലക്ഷ്യത്തെ സാധൂകരിക്കും. ഏത് ലക്ഷ്യമായിരുന്നാലും ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഏത് വഴി സ്വീകരിച്ചാലും കുഴപ്പമില്ല എന്ന നിലക്ക് മുന്നോട്ട് പോകുന്ന ആളുകൾ ഉണ്ടാവും. ലക്ഷ്യം നേടണം എന്ന് മാത്രമേ ഉള്ളൂ, ഏത് വഴി സ്വീകരിച്ചാലും കുഴപ്പമില്ല എന്നതായിരിക്കും അവരുടെ നിലപാട് എന്ന് മനസ്സിലാക്കുക. തുടർന്ന് പറയാണ് ഇതാ തവല്ല. തവല്ല എന്ന വാക്കിന് പിന്തിരിഞ്ഞു എന്നർത്ഥമുണ്ട്. അതേപോലെ തന്നെ ഇതേ പ്രയോഗത്തിൽ നിന്ന് അധികാരം ഏറ്റെടുത്തു എന്ന അർത്ഥവുമുണ്ട്. അവരുടെ വാഗ്ദാന പെരുമഴയിൽ അവർക്ക് പിന്നീട് അധികാരങ്ങൾ ലഭിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അയാൾ അധികാരമേറ്റാൽ, അയാൾ മുത്തവല്ലിയായാൽ എന്നാണ്. ഇതാ തവല്ല സഅഫിൽ അർദ്, പിന്തിരിയുക എന്ന അർത്ഥം പറയുമ്പോൾ അള്ളാഹുവിന്റെ വഴിയിൽ നിന്ന് പിന്തിരിഞ്ഞു പോവാൻ. ഒരുപക്ഷെ ഇയാൾ ഹജ്ജ് ചെയ്ത ആളായിരിക്കാം, അല്ലെ? പക്ഷെ ഹജ്ജിന് പോയിട്ട് അയാൾ ഭൗതികമായ ആവശ്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയുള്ള ആള് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നു, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വഴിമാറി നടന്നു എന്നാകാം. അതുമല്ലെങ്കിൽ അയാൾക്ക് അധികാരം ലഭിച്ചാൽ അയാൾ എന്ത് ചെയ്യും? ഇദാ തവല്ല സഅഫിൽ അർ, അയാൾ ശ്രമിക്കും ഫിൽ അർ, ഭൂമിയിൽ അഥവാ നാട്ടിൽ അവനവൻ താമസിക്കുന്ന രാജ്യത്ത്, ലിയുഫ്സിദ ഫിഹ, അവിടെ ഫസാദ് ഉണ്ടാക്കാൻ ശ്രമിക്കും, കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണല്ലോ വർഗീയ പ്രീണനം നടത്തും, വർഗീയമായിട്ട് മനുഷ്യരെ കക്ഷികളാക്കി ഭിന്നിപ്പിച്ച് തമ്മിലടിപ്പിക്കും, അതിനുവേണ്ട അജണ്ടകൾ പടച്ചു വിട്ടുകൊണ്ടിരിക്കും. ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ ലിയുഫ്സിദ ഫിഹ, അവർ കുഴപ്പമുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. വയുഹിലിക്കൽ ഹർസ വന്നസിൽ, മാത്രമല്ല വയുഹിലിക്ക, അയാള് നശിപ്പിച്ചു കളയും, അൽ ഹർസ് കൃഷികൾ, വന്നസിൽ സന്താനങ്ങളെയും മനുഷ്യ വംശത്തെ തന്നെയും നശിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ അവരേർപ്പെടും. കാരണം അവർക്ക് ഭൗതിക താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ലക്ഷ്യങ്ങളൊന്നും അവരുടെ മുമ്പിലില്ല. അതിനു വേണ്ടിയിട്ട് എന്ത് അടവും അവർ പ്രയോഗിക്കും, മനുഷ്യവംശത്തെയും കാർഷിക സംവിധാനങ്ങളെ ഒക്കെ അവർ നശിപ്പിച്ചു കളയും എന്നാ പറഞ്ഞത്. രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന്, സായഫിൽ അർദി യുഫ്സിദ ഫിഹ, നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കും. രണ്ടാമത്തേത്, വയുഹുലിക്കൽ ഹർത്തവൻ നസിൽ, കൃഷിയും മനുഷ്യവംശത്തെ തന്നെയും നശിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടും. അഥവാ കാർഷിക സംവിധാനങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ, അതൊരു വ്യവസായമായി മാറി സകല കീടനാശിനികളും വിഷങ്ങളും ഒക്കെ തളിച്ചിട്ട് അത് പ്രയോജനകരമല്ലാത്ത വിധത്തിൽ അതിനെ തുടർന്ന് രോഗങ്ങളും പ്രയാസങ്ങളും വർദ്ധിക്കുന്നു. ഇതുപോലെ മനുഷ്യവംശത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ ജനസംഖ്യ കൂടിയാൽ ദാരിദ്ര്യമുണ്ടാകും എന്ന കൃത്രിമമായ ന്യായം പറഞ്ഞിട്ട് മനുഷ്യനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ പല നാടുകളെയും നശിപ്പിച്ചതായിട്ട് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഏകാധിപത്യ പ്രവണതയുള്ള നാടുകളിലൊക്കെ സംഭവിച്ചിട്ടുള്ളത് അതാണല്ലോ. വൈദാ തവല്ല, അവർ അധികാരമേറ്റാൽ, ഫിൽ അർ, നാട്ടിൽ, ലിയുഫ്സിദ ഫിഹ, അവരവിടെ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കും. വയുഹ്ലിക്കൽ ഹർസ്, അവർ കൃഷിയിടങ്ങളെ നശിപ്പിച്ചു കളയും. വൻ നസൽ, മനുഷ്യവംശത്തെ തന്നെ ഇല്ലാതെയാക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യും. വല്ലാഹു, അല്ലാഹു തആല, ലാ യുഹിബ്ബു, അവൻ സ്നേഹിക്കുന്നില്ല, അവൻ ഇഷ്ടപ്പെടുന്നില്ല, അൽ ഫസാദ്, കുഴപ്പത്തെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു തആല എത്ര കൃത്യമായിട്ടാണ് വിഷയങ്ങൾ പറഞ്ഞു വെക്കുന്നത് എന്ന് ആലോചിക്കാം. നമ്മുടേതുപോലുള്ള കാലഘട്ടത്തിൽ ഇത് തികച്ചും സമകാലികമായ ഒരു വിഷയമായിട്ട് നമുക്ക് അനുഭവപ്പെടും. ഭരണകൂടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പല വിധത്തിലുള്ള അനീതിയും അതിക്രമങ്ങളും സമൂഹത്തിന്റെ സ്വൈരമായ ജീവിതത്തിന് പ്രയാസം സൃഷ്ടിക്കുന്ന നിലപാടുകളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതേപോലെ തന്നെ ഇവരുടെ ഭൗതിക താല്പര്യങ്ങളാൽ അവർ കേവലം അഹന്തയുള്ള ആളുകളായിട്ട് മാറുകയും ചെയ്യും. അങ്ങനെ നരകത്തിന്റെ വഴിയിൽ ഐഹികമായ താല്പര്യങ്ങളുടെ പിന്നാലെ സഞ്ചരിച്ച് സ്വർഗം നഷ്ടപ്പെടുത്തുന്ന നിലപാടാണ് അവരിൽ ഉണ്ടാവുക എന്നാണ് പടച്ചതമ്പുരാൻ ഇവരെ കുറിച്ച് തുടർന്ന് പറയുന്നത്. അഥവാ ഹജ്ജ് ചെയ്തിട്ടും അതിന്റെ നിയ്യത്ത് വഴിമാറിപ്പോയപ്പോ അത് കേവല ഭൗതിക താല്പര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നിമിത്തം സമൂഹത്തിൽ അത് സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ചാണ് അല്ലാഹു തആല ഇവിടെ നമ്മെ ഉണർത്തുന്നത്. അതിനാൽ ഹജ്ജ് എന്നത്, അനുഷ്ഠാനങ്ങൾ എന്നത് പരിപൂർണമായും അള്ളാഹുവിലേക്കുള്ള തിരിച്ചു പോക്കാവണം. കേവല ഭൗതികമായ ലക്ഷ്യങ്ങൾ അതിന്റെ പിന്നിൽ പ്രതീക്ഷിക്കരുത് എന്ന് ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നു. ഹജ്ജിന്റെ ചൈതന്യം തന്നെയാണ് പടച്ചതമ്പുരാൻ ഇവിടെയും ചേർത്ത് പറയുന്നത്. അതോടൊപ്പം മിനായിലെ താമസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇളവുകളും ഈ ആയത്തിൽ പ്രഖ്യാപിച്ചു. അതിലുപരിയായിട്ട് ആ സമ്പൂർണതയുള്ള പ്രാർത്ഥന, റബ്ബന ആതിന ഫി ദുനിയ ഹസനത്തം വഫിൽ ആഖിറത്തി ഹസനത്തം വഖിന ആദാബന്നാർ എന്ന പ്രാർത്ഥനയും നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിരിക്കുന്നു. പടച്ചതമ്പുരാൻ അവന്റെ ദീനിന്റെ വഴിയിൽ പരിപൂർണമായും അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിതം നയിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പടച്ചവനെ സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങളെല്ലാം വിട്ടുവീഴ്ച ചെയ്ത് പുറത്തു തരണമേ നാഥ. പടച്ചവനെ അനുഷ്ഠാനങ്ങൾ നീ പഠിപ്പിച്ചതനുസരിച്ച് അതിന്റെ പരിപൂർണമായ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് നിർവഹിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബെ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ കാവലാകണേ റബ്ബെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന, ഓപ്പറേഷന് ഡേറ്റ് നിശ്ചയിച്ച് കഴിയുന്ന പലരും പല സന്ദർഭങ്ങളിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് നാഥ. എല്ലാവർക്കും പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കണേ റബ്ബെ. സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ളവർ, മാനസികമായി പ്രയാസം അനുഭവിക്കുന്നവർ, ജോലി സംബന്ധമായി പ്രയാസമുള്ളവർ, റബ്ബെ എല്ലാവർക്കും ആശ്വാസം നൽകണേ നാഥ. ഈ മഹത്തായ സംരംഭത്തിന്റെ കൂടെ സഞ്ചരിക്കുവാൻ ഞങ്ങൾക്ക് നീ ആയുസ്സും സന്ദർഭവും അവസരവും നൽകി അനുഗ്രഹിക്കണേ റബ്ബെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين السلام عليكم ورحمه الله